വ്യക്തമാക്കി. സ്ഥാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞെത്തുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണയില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്തവണ്ണം സാധിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തോടൊന്നും മുട്ടുന്നവളേക്കാൾ ലഘുവായി മരിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിയുള്ളവൻ ശ്രേഷ്ഠനാവുന്നു. നീതിമാന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരുടെ ഉള്ള മൗക്കുകളും അത്രേ. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരോ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്, നീതിമാനോ കഷ്ടതയിൽ നിന്നും പിരിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ട് അനുസരിക്കുന്നു. പോഷന്റെ നീരസം തക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കൂട്ടും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവനുണ്ട്. ജ്ഞാനികളുടെ നാമോ സുഖപ്രദം, സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും. വ്യാജം പറയുന്ന നാമോ അത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാന് ഒരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അഹരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ദോഷന്മാരുടെ ഹൃദയമോ ദോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ചെയ്തതായി മനുഷ്യന്റെ മനസ്സിരിക്കുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ ചുറ്റി നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേറ്റ അടിപ്പിടിക്കുകയില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. സ്ഥാനമുള്ള മകൻ പ്രബോധനാബലം, പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹിയുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ പോഷ്ക വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. വളരാനുമുണ്ടായിട്ടും ദരിദ്രനെന്ന് അടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവൻ മറിവില് അവന്റെ സമ്പത്ത് തന്നെ, ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു വന്നു പോകുന്നു, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. ആശാവിളംബരം ത്രിവേദത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനെ ഉത്തരവാദിയെ, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കട്ടിലെ ഒഴിഞ്ഞു പോകും. കൽബുദ്ധിയാൽ രഞ്ജനി ഉണ്ടാകുന്നു, ദോഷിയുടെ വഴിയോ ദൃഢം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷണോ തന്റെ പോഷത്വം പുലർത്തു കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ചെയ്യിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ദോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാൻ നീയും ജ്ഞാനിയാകും, പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലം വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ടും നശിച്ചു പോകുന്നവനും ഉണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിവാൻ വീണ്ടുപോണം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ദോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്തതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ദമ്പത്തിന്റെ വടിയുണ്ട്, ജ്ഞാനിയുടെ അധരങ്ങളോ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തടത്ത് തൊഴുത്തുപിടിപ്പുള്ളത്, കാളയുടെ ശക്തിയുണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക്ക് വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനമുണ്ട് പ്രൊഫിൽ നിന്ന് മാറിപ്പോക. പരിജ്ഞാനമുള്ള അകരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നത് ഭോഷന്മാരുടെ ഭോഷത്വം. ഭോഷന്മാരെ അകർത്ത് ത്യാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും മഞ്ഞൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യൻ ചൊവ്വായത്തു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ചിരിക്കുമ്പോൾ തനിയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമായും ആകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, പോഷണോ ധിക്കാരം കൊണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി ദോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ദോഷത്വം അവകാശമാക്കിക്കൊണ്ടു, സൂക്ഷ്മബുദ്ധികളോ പരിസ്ഥാനമണിയുന്നു. ദുർജനം സജ്ജനത്തിന് മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കിടും തങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും വഹിക്കുന്നു, ധനമാണോ വളരെ സ്നേഹന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവൻ ഉഴന്നു പോകുകയില്ലയോ, നന്മ നിരൂപിക്കുന്നവർക്കോ ദൈവം വിശ്വസ്തയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അതര ഗർവണം കൊണ്ടോ ഞെരുക്കമത്രേ വരൂ. ജ്ഞാനികളുടെ ധനം അവസ്ഥയിലിടം, മൂഢന്മാരുടെ ദോഷത്വമോ ദോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ വരുത്തുന്നു, പോഷ്ക്ക് വിശ്വസിക്കുന്നവനോ അങ്ങനെ ചെയ്യുന്നു. യഹോവ ഭക്തന് ദൃഢനിശ്ചയധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. പ്രജാമാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത്വമുയർത്തുന്നു. ശാന്തമാനസ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ഗവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീട്ടു വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ചുമപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, ദുഷ്ടന്മാരുടെ വായോ പോഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. പോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനെ കൂട്ടാക്കുന്നവനോ വിവേകയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ അപായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതരുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുണ്ടെന്നല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അനുഭവത്താദേശം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസനം. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ എടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മുടന്മാരുടെ വായോ ഘോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യ ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്ന്. മോഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദുർഘടനയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ളവനപ്പനെ സന്തോഷിപ്പിക്കുന്നു, ദുരൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. ഘോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴുള്ള പാതാളത്തെ അവനൊഴിഞ്ഞു പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹിതന്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോണവരുത്തുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആരോഗ്യസൂത്രം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാൻ നന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെടിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ചെയ്യിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യനെ കഴിയുന്നതൊക്കെയും വിളിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർഭമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെ അവനോടുകൂടെ ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ളത് അല്പധനം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തൻ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അഗ്രങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോരും പ്രാചീന യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്, നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അഗ്രങ്ങളിലെഹോ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു, രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ ശ്രമിക്കുന്നു, രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം തിന്മഴയ്ക്കുള്ള ലേഖം പോലെയാകുന്നു, തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നതും എത്ര ഉത്തമം. ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ തെരുവഴി, തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിനു മുമ്പേ ഗർഭം, വീഴ്ചയ്ക്ക് മുമ്പേ സ്ത്രീകളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. മാടിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും, അതരമാതിര്യം നിർഗയെ വസിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു, ദോഷന്മാരുടെ പ്രബോധനമോ ദോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു, അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇപ്പമുള്ള വാക്ക് തേൻകെട്ടയാകുന്നു, മനസ്സിന് മധുരവും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. കഴിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു, അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. താരമാനുഷ്യൻ പാതകമെന്ന കുഴി ഒഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്നതിയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു, ഒപ്പുകടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ച സൗഭയുടെ ഗിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിലതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ വിധവീരനും ഹിതമാനസൻ പട്ടണം പിടിക്കുന്നവനും ശ്രേഷ്ഠൻ. ചീട്ടുമടിയിലിടുന്നു അതിന്റെ വിധാനമോ യഹോവയാലത്രേ. കലഹത്തോടുകൂടി ഒരു വിഷ്ണുവെ യാഗോദനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു നഷ്ടമങ്ങിയപ്പോഴേക്കും നല്ലത്. അണങ്കട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം പൊന്നിനു മൂശ വിവേകത്തിനെ ശോധന ചെയ്യുന്നവനോ യഹോ. ദുഷ്കർമ്മി നീതികെട്ട അതിരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്തമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അതരം പോഷണയോഗ്യമല്ല. വ്യാജമുള്ള അതരം പ്രഭുവിന് അങ്ങനെ മാനവാങ്ങുന്നവന് അത്യന്തമായി തോന്നുന്നു. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കുന്നു. സ്നേഹം പെടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ വേദിപ്പിക്കുന്നു. പോഷനെ നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അറിയം വലിക്കും. മത്സരക്കാർ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരരായ ദൂതനെ അവന്റെ നേരെ അയക്കും. ഉടനെ അവന്റെ പോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരു ചെൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടു മാറുകയില്ല. കലഹത്തിന്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകെ കലഹിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും മെഹോമയ്ക്ക് വെറുപ്പ്. മൂഢന ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവന്റെ കയ്യിൽ ദ്രവ്യം. എന്തിന് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിക്കുന്നു. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവെച്ചിരിക്കുന്നു. വക്രതകളുള്ളവൻ കാണുകയില്ല. വിപ്രനാവുള്ളവൻപ്പെടും. പക്ഷനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും. മൂഢന്റെ അപ്പന് സന്തോഷമുണ്ടാകുകയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോസ്ഥികളെ ഉണർത്തുന്നു. ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനമാകുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. മൂഢന്റെ കണ്ണു ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂഢനായ മനുഷ്യനപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാനെ പിഴകൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നിർനിമിത്തമടിക്കുന്നതും ഒന്നല്ല. വാക്കടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ബോഷനെ പോലും ജ്ഞാനിയായും അതരമടച്ചുകൊണ്ടാൽ വിവേകമായും വിവേകിയായി വണ്ണം കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കൃത്യോടുകൂടെയുള്ള നിന്ദയും വരും. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ളതും. നീതിമാൻ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നതൊന്നല്ല. മൂടന്റെ അതിരങ്ങൾ വഴക്കിനിടയാകുന്നു. അവന്റെ വായ തന്നെ വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന്റെ നാശം. അവന്റെ അതിരങ്ങൾ അവന്റെ പ്രാണനായി. ഏഷണിക്കാരന്റെ വാക്ക് സാധുഗോത്രം പോലെ വയസ്സുകളിലേക്ക്. ഡലയിൽ മടിയനായവൻ മടിയന്റെ സഹോദരൻ സ്ഥലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിക്കുന്ന അഭയം സ്ഥാപിക്കുന്നു. ധനവാനതന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം. അതവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം വികലിക്കുന്നു. മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ദോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനുഷ്യനിമാർക്ക് സഹിക്കാം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. ജ്ഞാനികളുടെ ജോലി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വെറുക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. തന്റെ ന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിവാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. വീട്ടുതർക്കങ്ങളെ തകർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പ് പട്ടണത്തെക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള വണക്കമരവനയുടെ ഉണാമ്പൽ പോലെ തന്നെ വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അതിരങ്ങളുടെ വിളവ് അവന് തൃപ്തി വരും. മരണവും ജീവനും അവന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയോട് പ്രസാദവും ലഭിച്ചിരിക്കുന്നു. ദരിദ്രൻ യാജകാര്യത്തിൽ സംസാരിക്കുന്നു. ഗണവാനും കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനെക്കാളും പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. വികടാദരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥയിൽ നടത്തുന്ന ദരിദ്രനുത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സുമല്ല പത്രപ്പെട്ടുകാൽ വയ്ക്കുന്ന പിഴച്ചു തോന്നുന്നു. നിജന്റെ പോഷകം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു. അവന്റെ ഹൃദയമോ പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. വലിയവനോടും കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷി കിട്ടിച്ച വരാതിരിക്കുകയില്ല. പോഷകം വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്ന ഏവനും സ്നേഹിതൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു. അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അത് നിൽക്കും. അവൻ വാക്കുതിരിക്കുമ്പോഴോ അവരെ കാണുകയില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മറാമിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുന്നവൻ നശിച്ചു പോകും. ജീവനും പോഷന് യോഗ്യമല്ല. കന്മാരുടെ മേൽ നടത്തുന്നവനാകത്തിനെ വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ശ്രമിക്കുന്നത് അവന് ക്ഷണം. രാജാവിന്റെ ബോധം സിംഹഹൃദയത്തിന് തുല്യം. അവന്റെ പ്രസാദത്തിലിന്മേലുള്ള മഞ്ഞു പോലെ. മൂഢനായ മകനപ്പന് നിർഭാഗ്യം. ഭാര്യയുടെ കലമ്പൽ തീരാത്ത ജോസ പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള കലം മടികാടനിദ്രയിൽ വീഴിക്കുന്നു. അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണ ശിക്ഷ അനുഭവിക്കും. ദൈവനോട് കൃപ കാട്ടത്തവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശൂർ നടത്ത് തന്റെ മകനെ ശിക്ഷിക്ക. എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തന്റെ മനസ്സുപോലെ ദയ കാണിക്കുന്നു. പോഷ്ക് പറയുന്നവനേക്കാൾ ഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കുന്നു. അനർത്ഥം അവനെ നേരിടുകയില്ല. മടിയൻ തന്റെ കൈ തടികയിൽ പൂത്തുന്നു. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസി അടിച്ചാൽ അല്പബുദ്ധി വിവേകിയായി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയും ചെയ്യുന്നവൻ ലജ്ജയും അവമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസ്സാരമന സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ പിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് കല്ലും ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. വരയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്വദരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആഘോഷിക്കുവാനും ഭക്തിപൂർവ്വം ആഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയെ വളരെ ധന്യമാർന്ന രീതിയിൽ നയിച്ചുകൊണ്ടുപോകുന്ന സർവശക്തന്റെ സന്നിധിയില് ഒരിക്കൽ കൂടി നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കാം. നടത്തപ്പെടുന്ന ഇതിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ആത്മീയ മകോന്മേഷം പകരുവാൻ തക്കവണ്ണം ഒരു ദൈവിക സ്പർശനം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ആവഹമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവകൃപ കണ്ടുവർത്തുവാൻ തക്കവണ്ണം ഈ ഒരു ശുശ്രൂഷ മുഖാന്തരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനം അത്ര പോലത്തെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും തിരുവേനി പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയില് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കട ഭദ്രാശ്രമത്തിലെ മെത്രാപ്പോലീത്ത ഇന്ന ദേവോദർശനത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ്. അഭിനവ തിരുമനസ്സിനെ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പന്നിയ ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ തന്നെ കൊട്ടാരക്കര ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി അച്ഛൻ, അതുപോലെ അരമനയിലുള്ള ഐസക് അച്ഛൻ, അതുപോലെ തന്നെ വൈദിക സെമിനാറിലെ അധ്യാപകനായിരിക്കുന്ന കരിങ്ങാട്ടിലെ അച്ഛൻ, എല്ലാ വൈദികരെയും ഉള്ള സ്നേഹാദരോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മലങ്കര സഭയിലെ അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗനായ ബഹുമാനപ്പെട്ട സജീവമയിലച്ചൻ, അച്ഛനാണ് ഇന്നത്തെ ധ്യാനത്തിന് നേർന്ന് നൽകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും അച്ഛന്റെ സാന്നിധ്യം, ധന്യവാർന്ന സാന്നിധ്യം ഈ ശുശ്രൂഷയിലുണ്ടായിരുന്നു എന്നുള്ളത് ഘോഷം പകർന്ന കാര്യമാണ്. ഇന്നും അച്ഛന്റെ വാക്കുകൾ പണ്ടക്കവണം തിരുവനന്തപുരം നമുക്ക് അവസരം ഒരുക്കി തന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹബഹുമാനത്തോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം, വാവ യേശുനാഥ വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീവ. പുനരുത്ഥാനത്തെ ശുശ്രൂഷയൊക്കെ നമ്മൾ ഭക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും തമ്പുരാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കത്തക്കവണ്ണം, നമ്മെ സ്വീകരിച്ച കർത്താവിനെ നാമം ഉൾക്കൊള്ളത്തക്കവണ്ണം, നമ്മുടെ ഉള്ളിലേക്ക് ഓരോ നിമിഷവും ആവാഹിക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ ഒരുക്കുന്ന ഒരു സുവിശേഷ ഗീതമാണിത്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ സന്ദേശം ഈ ലോകത്തിൽ ആത്മാക്കി നമ്മയൊക്കെ ആ സ്നേഹത്തിന്റെ ഔന്നിത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആ തമ്പുരാന്റെ ആ സ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ ഗീതങ്ങളൊക്കെ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
വാവായേശുനാഥ േടും സ്നേഹാവേനീ വാ കൃപമേ വാവായിസുനാഥ മാവായിസുനാഥ വാവസ്നേഹനാഥ ഹായൻ ഹൃദയം നേടിടും സ്നേഹമേനി വാവായിസുനാഥ
പിതാവിനും പുത്രനും പരിസ്വരവും
തന്നെ ആമേൻ.
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം.
ദൈവമേ നിനക്ക് സ്തുതി,
നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വ രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേണമേ, നിന്റെ രാജ്യം വരണമേ, ദരിദ്രരുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, സമർത്ഥം ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യശക്തി മോക്കും നിനക്കുള്ള പാപം
കൃപതറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു, ഫലമായി നമ്മുടെ ഭർത്താവെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കനക പറയാമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളപ്പോൾ ഞങ്ങളുടെ മണസമയത്തിലും
ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭക്തിയും ഞങ്ങൾക്ക് തറയണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവനെ ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുവുമ്പാകെ ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെ നിന്നോട് മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനായതുകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ വിമോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്ന് ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയും പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇപ്പോഴും നിന്റെ എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശു മശിഹ എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ നിരട്ടിച്ചുള്ളണമേ. അവരുടെ അഗ്നി കടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെ വേശ്യാസ്ത്രീകളെ സ്വല്പനേരം കൊണ്ട് നീതി നിശ്ചിതമാക്കി തീർത്താം. നിനക്ക് ആയിരം ആയിരം പതിനായിരം പതിനായിരങ്ങളുമായുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിക്കുവാനൊരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശു മശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആമേൻ.
പ്രിയക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ആമുഖമായിട്ട് ഒരിക്കൽ കൂടി ഈശ്വരന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈശ്വരന്റെ ശുശ്രൂഷയൊക്കെ പങ്കുകൊള്ളുവാനും നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ സ്മരണ ആഘോഷപൂർവ്വം ആരാധനാപൂർവ്വം ദൈവസന്നിൽ അർപ്പിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നിൽ വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശരീരമൊക്കെ പല സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി കർത്താവിന്റെ തൃപ്പാദത്തെങ്കിൽ നമുക്ക് കൂടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. നമുക്കറിയാം ഓശാന ദിനം ഏറ്റവും ഞെട്ടലോടുകൂടിയാണ് ലോകം മുഴുവന് ഉൾക്കൊണ്ടത്. ഈജിപ്തില് ദേവാലയത്തില് ബോംബ് വർഷിച്ച് അനേകം ആരാധിക്കാൻ വന്ന അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയായ സംഭവമൊക്കെ നമ്മൾ പത്രങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ മാസങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കൂടി വന്ന ജനസമൂഹം തീർച്ചയായിട്ടും നമുക്ക് മുമ്പിലൊരു ചോദിച്ചിരുന്നു തന്നെയാണ്. രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടും അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ നൽകുമ്പോൾ എത്രമാത്രം നമ്മൾ ആ ഒരു ആരാധനാ സൗകര്യങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളെക്കാളിൽ മോശമായിട്ടുള്ളവരൊന്നും അല്ല, നമ്മളെക്കാളിൽ വിശ്വാസത്തോടുകൂടിയൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. എങ്കിലും ദൈവിക പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളുകയും ഒരു ദൈവസന്നിധിയിലേക്കാണ് പ്രവേശിച്ചതെന്നുള്ളൊരു ചിന്തയോടുകൂടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള ശത്രു അല്ലെങ്കിൽ തീവ്രവാദി പോലെയുള്ള സംഭവമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ബലമുള്ള ഭുജം ഈ ലോകത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നോർത്ത് ഭദ്രാസനത്തിലുള്ള ബോസ്റ്റൺ പള്ളിയിലെ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ രീതിയിൽ മരണപ്പെട്ടു. പലതരത്തിലുള്ള പ്രയാസങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്ത ജീവിക്കുന്നത്. ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ആ ദൈവസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടും ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ആശിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം അടുത്ത ആഴ്ച പ്രധാനമായിട്ട് സഭ മുഴുവൻ പരിശുദ്ധ ഗീവർഗീസ് കഥാടെ പെരുന്നാൾ ആഘോഷിക്കുന്ന എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഗീവർഗീസയുടെ നാമധേയത്തിലുള്ള പള്ളികളിലൊക്കെ വളരെ ചൂടുകൂടി ഈ പെരുന്നാൾ ആഘോഷിക്കുന്നു. അനേക ആളുകളുടെ ഹൃദയത്തിൽ ദൈവികമായിട്ടുള്ള വിചാരങ്ങളും ഭക്തിയും ഒക്കെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹാപരിശുദ്ധനാണ് ഗീവർഗീസ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ പിതാവിന്റെ മധ്യസ്ഥത അദ്ദേഹത്തെ ഓർക്കുന്ന എല്ലാവർക്കും സഭയ്ക്കൊക്കെയും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട അമ്മയിലച്ചനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ ഞാൻ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പലർക്കും അച്ഛനെ അറിയാം, ആരെങ്കിലും അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു മാത്രം. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദികരാണ് പ്രിയപ്പെട്ട അമ്മയിലച്ചൻ. സഭയിലെ വിവിധ സ്ഥലങ്ങളിലെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ പ്രാഗൽഭ്യത്തോടും കൂടെ തങ്ങളുടെ തന്റെ സേവനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഗ്രഹീത വൈദികരാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വൈദിക സെമിനാറിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സഭയുടെ ശ്രദ്ധേയമായ പല സ്ഥലങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവിടെയൊക്കെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മേലച്ചനുള്ളത്. പ്രത്യേകിച്ച് വൈദിക സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടും അങ്ങനെ വിവിധ തുറകളിൽ അച്ഛന്റെ സേവനം സഭയ്ക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം അങ്ങനെയുള്ള സാധ്യതയൊക്കെ വ്യക്തിത്വം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് കേൾക്കുന്ന നമുക്കൊക്കെ ഏറ്റവും അനുഗ്രഹ സന്തോഷമാണ്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി വീണ്ടും ഈ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം, നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൽ പല്ലവി പാടിയിടും ഞാൻ. ദൈവം ഈ ഭൂമിൽ ജീവിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ദൈവീകമായ അറിവും ദൈവീകമായ ആവേശവും ഒക്കെ നമ്മളിൽ ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുകയും ആ ഒരു ആനന്ദ സമാധാന തലത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത ദൈവത്തെ ഹൃദ്യമായി ആരാധിക്കുക സ്തുതിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളിയുടെ ഒരു പ്രധാന ചുമതല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തന്റെ കാൽവറിയിൽ താൻ ഒഴുക്കിയ രക്തമൊക്കെയും നമ്മുടെ പുനരുദ്ധാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പുനർജീവനത്തിന്റെ ഒരു ശക്തി ഉണ്ടാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ തക്കോണമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മൾ ദൈവിക സാധ്യത ഉളവാക്കിയ സർവശക്തനെ ഹൃദ്യമായി ആരാധിപ്പാൻ തക്കവണ്ണം ആ തമ്പുരാന് ഹൃദ്യമായ തലത്തിൽ പാടുവാൻ തക്കവണ്ണം നമ്മുടെ അവനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൽ പല്ലവി പാടിയിടുക.
നന്ദിയാലെന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാതാവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ യേശുവിൻ്റെ സത്യത്തിലും നിത്യകാലം ആവശ്യഭാരങ്ങളേറിടുമ്പോ ആനങ്ങനായുള്ളം കലങ്ങിടുമ്പോ ആവൽ തീർത്ഥാനന്ദമേകിയോ താശ്വതായകനേശുപാരൻ. ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെയില്ലായൊന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ശോധന വേളകളിൽ നീക്കുപോക്കേ പുലത്തിടും ഞാൻ. ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ യേശുവിൻ്റെ ജീവകാലം മരണപാതെന്നേലുയർന്നേരം ചരണം തന്നെ ചിറകിലേ മൃത്യുവെന്നുയർന്നേശുനാഥൻ പാറായി
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട സജീവ മേലച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛാ, സജീവ അച്ഛൻ, ഹലോ അച്ഛാ, കേൾക്കാമോ? സജീവ അച്ഛൻ
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
അവൻ വഴികളെ ഞാൻ
ദിനമോ പണ്ട് നാമ മഹത്വ
ഹലോ അച്ഛൻ, ജോയിൻ ചെയ്തിട്ട് പക്ഷേ അച്ഛനാ ഫോണിൽ കൂടെ സമയത്ത് കേൾക്കുന്നുണ്ട്. അച്ഛന് കേൾക്കാൻ പറ്റുന്നു പക്ഷേ. ഹലോ അച്ഛ, എനിക്ക് സജീവച്ചന് എനിക്ക് കണക്ഷൻ എന്തോ പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, കരിങ്ങാട്ടിൽ അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛൻ പ്രിപ്പയർഡ് ഒന്നും അല്ലെന്ന് അറിയാം, എങ്കിൽ തന്നെയും അച്ഛന് ഇതെനിക്ക് പറഞ്ഞാൽ സൗകര്യമാണെന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്നൊരു ആവശ്യം വന്നതുകൊണ്ട് വൈദ്യസ്ഥാനാര്യ പ്രൊഫസറായിരിക്കുന്ന കരിങ്ങാട്ടിൽ ജോൺ കരിങ്ങാട്ടിൽ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും.
അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ അവിചാരിതമായി ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആദ്യമേ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെയൊരു റേഡിയോയിൽ കൂടിയുള്ള, ഫോണിൽ കൂടിയുള്ള ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞ 6 വർഷമായി ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്നതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന സഭാ ഭേദമിനിയുള്ള എല്ലാ വിശ്വാസികളെയും.
ഹലോ 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 കേൾക്കാമോ? തുടങ്ങാമോ?
അല്ല,
കരിങ്ങാറ്റം തുടങ്ങി. ഓക്കെ, നോ പ്രോബ്ലം, നോ
പ്രോബ്ലം.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുനരുദ്ധാനത്തിന്റെ ആത്മനിർവൃതിയിൽ നാമം ആയിരിക്കുകയാണ്. ഈ പുനരുദ്ധാനത്തിന്റെ സന്തോഷം യഥാർത്ഥ ജീവിത അനുഭവങ്ങളായി നാം ഇനിയും രൂപപ്പെടുത്തേണ്ടതുണ്ട്. കുരിശിന്റെയും കഷ്ടാനുഭവത്തിന്റെയും തീവ്രമായ ഭാവനകൾക്ക് വിട പറഞ്ഞ് പുനരുദ്ധാനത്തിന്റെ സന്തോഷത്തിലേക്ക് എത്തുമ്പോൾ, ഇന്നും പുനരുദ്ധാനം അകലെയായി തുടരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ 1000 വട്ടം പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. പ്രസിദ്ധമായ ഒരു കാവ്യശകലമുണ്ട്, അത് ഇപ്രകാരമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. മൈ വേക്കന്റ് ആൻഡ് ലോൺലി ഹാർട്ട് അറൈസ് ഹിസ് സെൻസേഷണൽ വിസിറ്റ്. ക്രിസ്തുവിന്റെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ചലനാത്മകമാക്കി തീർക്കുന്ന, ജീവിതത്തിന്റെ ഓരോ അണുവിലും എപ്പോഴും പുതിയ തേജസ്സും പുതിയ ശക്തിയും നൽകുന്ന ആ വലിയ കടന്നുവരവിന് വേണ്ടി നാം കൂടുതലായി ഈ നാളുകൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ പ്രതീക്ഷകളുടെ ദിനങ്ങളിലും നാളുകളിലുമാണ് നാം ഇപ്പോൾ പാർക്കുന്നത്. അപ്പോൾ ഇന്ന് അല്പസമയത്തെ ശ്രദ്ധയ്ക്കായി നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്ന വിശുദ്ധ വേദചിന്തകൾ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺസ് ചാപ്റ്റർ 21:7. അത് വളരെ പ്രസിദ്ധമായ ഭാഗ്യസ്മരണാർഹനായ ബീവറിസ്മല സാസ്വസ്തിരിമയുടെ നാവിലൂടെ നമുക്കേറെ പ്രസിദ്ധമായ ഒരു ചെറിയ വാക്യം തന്നെ. അതെങ്ങനെയാണ്? അത് കർത്താവാകുന്നു എന്നുള്ള ശിഷ്യന്മാരുടെ വലിയ തിരിച്ചിരിവ്, ഇറ്റ് ഈസ് ദ ലോർഡ് എന്ന വലിയ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനമാണ് ഈസ്റ്റർ ദിനത്തിന് ശേഷം നാം ഏറ്റെടുക്കേണ്ടതും നാം ഈ സഭയ്ക്ക് പങ്കുവെക്കുവാൻ, സമൂഹത്തിന് പങ്കുവെക്കുവാൻ ഒരുങ്ങേണ്ടതും. പക്ഷെ പലപ്പോഴും ഉത്ഥാനത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഗംഭീരമായി അവസാനിക്കുമ്പോഴും ഉദ്ധിതന്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമാകാതെ തുടരുമ്പോൾ വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ഉദ്ധിതന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു? വി ലോസ് ദ പ്രസൻസ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. ക്രിസ്തു ഉദ്ധിതന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ, ചില നിർണായക സാഹചര്യങ്ങളിൽ ഉദ്ധിതന്റെ സാന്നിധ്യം നമുക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകമെമ്പാടും വളരെ ആർത്തിയോടെ വായിച്ച പുസ്തകമാണ് പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം. അവിടെ അവതരിപ്പിക്കുന്ന സാന്റിയാഗോ എന്ന ഇടയബാലൻ പുരോഹിതനാകുവാൻ ആഗ്രഹിച്ച് പുറപ്പെടുകയും ഇടയബാലനായി തന്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടിവന്ന ആ ഇടയബാലനോട് ഈ എഴുത്തുകാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് നിയോഗങ്ങളിൽ നിലനിൽക്കുവാൻ കഴിയാതെ പോകുന്നത്? അവിടെ ആ ഇടയബാലന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് എന്റെ നിയോഗങ്ങളിൽ തുടരുവാൻ കഴിയാതെ പോകുന്നത്. ഒന്ന്, എന്റെ കൗതുകങ്ങൾ. രണ്ട്, എന്റെ സന്ദേഹങ്ങൾ. മൂന്ന്, എന്റെ പഴയ ശീലങ്ങൾ. മൈ ഡൗട്ട്സ്, മൈ ആസ്പിറേഷൻസ് ആൻഡ് മൈ ഓൾഡ് ഹാബിറ്റ്സ്. ഒരുപക്ഷെ ഈ ഉദ്ധാനം കഴിഞ്ഞുള്ള ഈ നല്ല ദിനങ്ങളിൽ നമ്മോട് ചോദിക്കേണ്ടത് ഉദ്ധിതന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നാം ഒക്കെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാ. ക്രിസ്തുവിന്റെ കൂടെ വെറും ഒരു യാത്ര പോയിട്ട് കാര്യമില്ല. യാത്ര ചെയ്യുന്നവർ ചിലപ്പോഴൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് യാത്ര അവസാനിപ്പിക്കാറുണ്ട്. മോശമായ കാലാവസ്ഥയുടെ പേരിൽ മടങ്ങാറുണ്ട്, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ അവർ കൂടുതൽ സമയം തങ്ങാറുണ്ട്. പക്ഷെ ഇത് നാം ഒരു വെറും യാത്രയിലല്ല, നാം ക്രിസ്തുവിന്റെ കൂടെ ഒരു അനുഗാമനത്തിലാണ്. സോ നാം ഒരു യാത്രയുടെയും അനുഗാമനത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ നാളുകൾ തിരിച്ചറിയും. വി ആർ നോട്ട് ഇൻ ദ പാർട്ട് ഓഫ് എ സിമ്പിൾ ജേർണി. ഒരു യാത്രയുടെ ഭാഗമല്ല. വി ആർ ഇൻ എ പ്രോസസ് ഓഫ് ദ ഫോളോയിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഗാമനത്തിന്റെ നാളുകളിലാണ് നാം എത്തുന്നത്. അനുഗമിക്കുന്നവന് ക്രൂശും, ക്രൂശ് തുറക്കുന്ന ഉദ്ധാനവും, ഉദ്ധാനം തുറക്കുന്ന പ്രതീക്ഷകളും ഒക്കെയാണ് സാധ്യതയുള്ളത്. പക്ഷെ അതെന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയണം. ഒന്ന്, ബോധ്യമില്ലാത്ത വിശ്വാസമാണ്. ദ ഫെയ്ത്ത് വിതൗട്ട് കൺവിക്ഷൻ. പലപ്പോഴും ബോധ്യമില്ലാത്ത വിശ്വാസങ്ങൾ പഴയ ജോലി സ്ഥലങ്ങളെ, ജീവിതത്തിന്റെ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങുവാനുള്ള നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഏറെ ചെലുത്താറുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ഡിസൈപ്പിൾസ്. ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതുതന്നെ സംഭവിക്കുകയാണ്. എവിടൊക്കെയോ എത്തിച്ചേരുവാൻ മോഹമുണ്ടായിരുന്നവരാണ്, എന്തൊക്കെയോ ആയിത്തീരുവാൻ മോഹമുണ്ടായിരുന്നവരാണ്. പക്ഷേ അവർക്ക് വിശ്വാസത്തിലേക്കുള്ള വിളി ഇറ്റ്സ് ഫ്രം എ സീ ഷോർ. ഒരു കടൽത്തീരത്തു നിന്നാണ് വിശ്വാസത്തിലേക്കുള്ള വിളി അവിടെ ഉണ്ടായത്. പക്ഷേ യാത്രയൊക്കെ കഴിഞ്ഞ്, മൂന്നര വർഷത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റിൽ ദ ആർ നൗ ഇൻ എ സീ ഷോർ. ഇപ്പോഴും അവർ കടൽ തീരത്തു തന്നെയാണ്. കടൽ തീരത്തു നിന്ന് തുടങ്ങിയവർ വീണ്ടും കടൽ തീരത്തു തന്നെ എത്തി നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസേബിൾഷിപ്പ്? ശിഷ്യത്വം എന്നാൽ എന്താണ്? വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ 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 ഒത്തിരി ചോദ്യങ്ങൾ. പിന്നെ എന്തിന് മൂന്നര വർഷം ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്നു എന്ന നിർണായകമായ ചോദ്യം വേറെയും. ശിഷ്യന്മാരെ ക്രിസ്തു വിളിക്കുമ്പോൾ അവർ ചെയ്തിരുന്ന പണി മീൻപിടുത്തമാണ്. മൂന്നര വർഷക്കാലം ക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ചെയ്യുന്ന പണിയും മീൻപിടുത്തമാണ്. അപ്പോൾ വിളിച്ചപ്പോഴും ഒരു പണി, വിളി കേട്ടപ്പോഴും ഒരു പണി. എവിടെയാണ് പിന്നെ ഉദ്ധിതൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുക എന്നത് ശാന്തമായി നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കർത്താവാകുന്നു എന്ന് ആർജവത്വത്തോടെ എല്ലാ നിർണായക സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ നിർണായക സാഹചര്യത്തിലും നല്ല ബോധ്യങ്ങളിലൂടെ അവൻ ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നത് അങ്ങനെയാണ്. നമ്മുടെ വിശ്വാസം ബോധ്യങ്ങളുടെ ശക്തമായ അടിത്തറ, ഫെയ്ത്ത് വിത്ത് കൺവിക്ഷൻ, ഡീപ്പ് കൺവിക്ഷൻ, ആഴമാർന്ന സാക്ഷ്യത്തിന്റെ തലങ്ങളിലാണ് നമ്മുടെ വിശ്വാസത്തെ നയിക്കേണ്ടത്. ഐതിഹ്യ സെമിനാരി പഠനകാലങ്ങളിലൊക്കെ മനസ്സിൽ ഗുരുക്കന്മാർ നൽകിയത് ഫെയ്ത്ത് ആൻഡ് കോൺഷ്യസ്നെസ് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പദങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് ചില വൈകാരിക നിമിഷങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തേണ്ട, ജീവിതത്തെ ആകമാനം സ്വാധീനിക്കേണ്ട, നമ്മുടെ എല്ലാ മേഖലകളും കൂട്ടിയിരിക്കുന്ന ചിലതൊക്കെ ഈ ജീവിതത്തിൽ നമുക്ക് അവസാനം നിൽക്കുവാൻ കഴിയുന്ന ഒന്നാണ്. നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിലും ഒരു വസന്തകാലത്തിന്റെ വരവുകൾ അറിയിച്ചുകൊണ്ട് ഒക്കെ പൂക്കുവാൻ തുടങ്ങിയ ഒരു കാലമാണ്. നാട്ടിലുമുണ്ട് ഈ മനോഹരമായ കാലം. മാവുകളൊക്കെ പൂത്തു നിൽക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷകളുണ്ട്. ഈ പൂത്തിരുന്ന പൂക്കലകളൊക്കെ മാങ്ങയായി മാറുന്ന, ഫലമായി മാറുന്ന ഒരു നല്ല കാലത്തെ പറ്റി. പക്ഷെ ചിലപ്പോഴൊക്കെ നാം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ മാം പൂവുകളൊക്കെ കൊഴിഞ്ഞു വീഴുമ്പോൾ നമുക്കറിയാം മാവുകൾ പൂത്തിട്ട് കാര്യമില്ല. പഴങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും പഴങ്ങളാകുവാൻ ഉള്ള അനുകൂലമായ സാഹചര്യത്തിലേക്ക് അവ വളർത്തപ്പെടുകയും ചെയ്തതാണ് കാര്യം. മാമ്പൂക്കുലകളെ കണ്ടുകൊണ്ട് സന്തോഷിച്ചിട്ട് നമുക്കൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിലനിൽക്കുവാൻ കഴിയുക എന്നത് നമ്മുടെ ജീവിതം കൊണ്ട് വിശ്വാസത്തിന്റെ ചില സാധ്യതകളെ, വിശ്വാസത്തിന്റെ തീവ്രതയെ നമ്മുടെ തലമുറയ്ക്കായി അവശേഷിപ്പിക്കുവാൻ കഴിയുക, അത് നിലനിൽക്കുവാൻ കഴിയുക എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശിഷ്യന്മാരെ സംബന്ധിച്ച് തീർച്ചയായും ക്രിസ്തുവിനെ വിട്ട് ഞാൻ പിൻപിടിക്കാൻ പോകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലനെ കൊണ്ട് പറയുവാൻ പ്രേരിപ്പിച്ചത്. പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളും എന്റെ കൂടെ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടെ പറയുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അവരുടെ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ തന്നെ. ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളാണ് എപ്പോഴും വിശ്വാസത്തിന്റെ വഴിത്താരകളിൽ നിന്ന് വേറിട്ട് സംസാരിപ്പാൻ നമ്മെ എപ്പോഴും നിർബന്ധിക്കുന്നത്. തീർച്ചയായും അവർ കടുത്ത സമ്മർദ്ദത്തിലാണ്, വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിന് കാരണം ക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ചു, ഇപ്പോൾ ക്രിസ്തുവില്ലാത്തൊരവസ്ഥ, വല്ലാത്ത ഒരു ടോട്ടൽ ഇൻസെക്യൂർ സിറ്റുവേഷൻ. എന്താണ് ചെയ്യാൻ പോവുക? രണ്ട് ഏത് സമയവും പിടിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള സാഹചര്യമുണ്ട് റോമൻ പടയാളികളാൽ. ദ ടോട്ടൽ ഇൻസെക്യൂർ സിറ്റുവേഷൻ. ഇങ്ങനെ അരക്ഷിതാവസ്ഥകളുടെ നടുവിൽ വിശ്വാസിയായിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇന്ന് ക്രൈസ്തവ ലോകം കൂടുതലായി ഏറ്റെടുക്കേണ്ട ചോദ്യമാണ്. നാം എല്ലാവരും ഇപ്പോൾ സുരക്ഷിത തലങ്ങളിൽ സുരക്ഷിതമായി കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് ആത്മീയത എന്ന് വിളിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നാം ഇന്ന് വളരെ ഗൗരവമായി കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കേണ്ട വിഷയമാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ ഇൻസെക്യൂർ മൊമെന്റ്സ് വട്ട് ഈസ് ദ റോൾ ഓഫ് സ്പിരിച്വാലിറ്റി. എന്റെ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥകളുടെ നടുവിൽ എന്താവും എന്റെ ജീവിതത്തിന്റെ ആധ്യാത്മികത എന്നത് തിരിച്ചറിയണം. ആ ഒരു തലങ്ങളാണ് ഒരുപക്ഷെ രാത്രിയാമങ്ങളുടെ നിശയുടെ ഇരുൾ പറ്റി മീൻപിടിക്കുവാൻ പോകുവാൻ പത്രോസിനെയും കൂട്ടാളിയും ഒക്കെ പ്രേരിപ്പിക്കുക. അവരതിലേക്ക് പോവുകയാണ്. അവരിൽ പകല് മുഴുവൻ അവിടെ രാത്രി മുഴുവൻ അധ്വാനിക്കുക. നമ്മൾ ലോകം വളരെ ആർജവത്വത്തോടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ബിസിനസ് മുദ്രാവാക്യമുണ്ടല്ലോ. ഒരു കുട്ടി പഠിക്കുന്ന പ്രസിദ്ധമായ ബിസിനസ് മുദ്രാവാക്യം എക്സ്പീരിയൻസ് പ്ലസ് ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ് എന്നാണ്. ഗലീലയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് ആർക്കാണ് പറയുവാൻ കഴിയുക? ഗലീലയുടെ മനഃശാസ്ത്രം കൈവെള്ളയിൽ നല്ലവണ്ണം അറിയാവുന്ന ശിഷ്യന്മാർ. ഗലീലയിൽ ഹാർഡ് വർക്ക് ഇല്ല എന്ന് ആർക്കാണ് കുറ്റപ്പെടുത്തുവാൻ കഴിയുക? ഒരു പകല് മുഴുവൻ വല്ലാതെ അധ്വാനിക്കുന്ന, രാത്രി മുഴുവൻ വല്ലാതെ അധ്വാനിക്കുന്ന ശിഷ്യന്മാർ. അതുകൊണ്ട് എക്സ്പീരിയൻസും ഹാർഡ് വർക്കും ഗലീലയിൽ സമന്വയിക്കുന്നുണ്ട്. ബോധാർദേർ. പക്ഷെ അവരുടെ ഇടയിൽ ജീവിതം സക്സസ് എന്നത് വളരെ വിദൂരതയിലാണ്. ഇതായിരിക്കാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട. അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, ഒന്നോ രണ്ടോ ജോലി വരെ ചെയ്യാനുള്ള സമർപ്പണം നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് നാം പ്രതീക്ഷിക്കുന്ന ഒരു നന്മയുടെ, ഒരു വിജയത്തിന്റെ കാലത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന് അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് കടന്നു വരേണ്ടത് ഗലീലയിലേക്കാണ്. നമ്മുടെ പാഠശാലയാണ്, നമ്മുടെ ക്ലാസ് റൂമാണ്. എക്സ്പീരിയൻസും ഹാർഡ് വർക്കും മാത്രം പോരാ, ജീവിതത്തിന്റെ വിജയത്തിന്റെ ആധാരമെന്നും. ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ വിജയമുദ്രാവാക്യങ്ങൾ വീനിലെ തേർഡ് ഡയമെൻഷൻ, ഒരു മൂന്നാം തലം ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടതുണ്ട്. അതാവും ശിഷ്യന്മാരും തിരിച്ചറിയുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന കരയിൽ നിന്ന് ചോദ്യം ഉണ്ടാകുമ്പോ ശിഷ്യന്മാർ പറയുന്നു, സേവർ ഈസ് നോട്ട് ഇൻ ദ ടൂം, ഹി ഈസ് ഓൺ ദ ഷോർ. അവൻ കല്ലറയിലല്ല, അവൻ കരയിലാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടത്. വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയല്ലേ? വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുവാനുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതാവും നമ്മൾ ഏറ്റെടുക്കുവാനും പങ്കുവെക്കുവാനും ശ്രമിക്കുന്നത്. ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു ബോധ്യം. യേശുവിനെ സ്നേഹിച്ച് എല്ലാവർക്കും യേശു സ്നേഹം കൊണ്ട് മറുപടി നൽകിയിട്ടുണ്ട്. ജീവൻ നൽകിയും സ്നേഹം കൊണ്ട് മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് വളരെ പ്രസിദ്ധമായ ചോദ്യം. നമുക്ക് എന്താണ് ഈ ലോകത്തിൽ വിശ്വാസത്തിന്റെ അടയാളമായി അവശേഷിപ്പിക്കാൻ കഴിയുന്നതും മറ്റൊരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഈജിപ്ഷ്യൻ പിരിമിഡുകൾ നിന്ന് ശേഖരിച്ച 40,000 വർഷങ്ങൾക്ക് മുമ്പ് മൃതശരീര പേടകങ്ങളോടൊപ്പം നിക്ഷേപിച്ച ഈജിപ്ഷ്യൻ പാരമ്പര്യമനുസരിച്ച് നിക്ഷേപിച്ച വിത്തുകൾ ഇന്ന് ലബോറട്ടറിയിൽ മുളപ്പിച്ച് മനോഹര പുഷ്പങ്ങളായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. 4,000 വർഷങ്ങൾ മൃതശരീരത്തിന്റെ കൂടെ വന്യമായ ഏകാന്തതയിൽ പാർത്തിട്ടും മുളയ്ക്കുവാൻ അവസരം കിട്ടിയപ്പോൾ അവർക്കൊക്കെ മുളയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ വിശ്വാസം വിവിധ വെല്ലുവിളികളുടെ ജീവിതത്തിലേക്ക് ഒറ്റപ്പെട്ടാലും വിശ്വാസത്തിന്റെ വിത്തുകൾ നമ്മളിലും വിശ്വാസത്തിന്റെ വിത്തുകൾ ഈ തലമുറയിലുമൊക്കെ അവശേഷിപ്പിക്കാൻ കഴിയുമ്പോൾ അത് മുളയ്ക്കുവാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായും വർദ്ധിതമായ ഒരു ആവേശത്തോടെ അത് മുളയ്ക്ക് തന്നെ ചെയ്യും. അത് കർത്താവാകുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം എന്ന ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വിശ്വാസം ബോധ്യങ്ങളുടെ അടിത്തറയിലാവണം. അത് ചില വൈകാരിക തലങ്ങളിൽ മാത്രം നമ്മൾ നിമിഷം ചെയ്യുമ്പോൾ ഗലീലയിൽ മീൻ കിട്ടാതിരിക്കുമ്പോഴും രക്ഷകൻ ക്രൂശിക്കപ്പെടുമ്പോഴും ഉദ്ധാനം താമസിക്കുമ്പോഴും ഒക്കെ ഒന്നല്ല 1,000 വട്ടം നമ്മുടെ കർത്താവിനെ നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. നമ്മുടെ കർത്താവിന്റെ കൂടെ ഒരു വെറും യാത്രക്കാരല്ല നമ്മൾ. നമ്മളൊരു പിക്നിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടല്ല ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുന്നത്. യാർനെ പ്രോസസ് ഫോളോയിങ് ക്രിസ്തുവിനെ ഇനി അനുഗമിക്കുന്ന ഒരു വലിയ തലങ്ങളിലാണ്. രണ്ടാമതായി നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ, വി നീഡ് സ്ട്രോങ് പെർസ്പെക്റ്റീവ്. വിശ്വാസം അത് കാഴ്ചപ്പാടുകളുടെ ഒരു തലമാണ്. വിശ്വാസിയായിരിക്കുക എന്നുള്ളത് സ്വർഗരാജ്യത്തിന്റെ ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ കൂടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നതുകൂടെ അതിനർത്ഥമുണ്ട്. വിശ്വാസം എന്നുള്ളത് കേവലം ഈ ലോകത്തെ മുഴുവൻ മറന്ന് ഏതോ ചില അനുഭൂതികളുടെയോ വിഭൂതികളുടെയോ നമുക്ക് കാലത്തായിരിക്കുക എന്ന അർത്ഥമൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തില് ഒരു പുതിയ നല്ല കാഴ്ചപ്പാടുണ്ടാകണം. മലയാളക്കരയ്ക്ക് പ്രിയങ്കരനായ കവിയാണ് KP അപ്പൻ. KP അപ്പൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കവിതാ ശകലം ഇങ്ങനെയാണ്. അതിന്റെ ഒരു പരിഭാഷ ഇങ്ങനെയാണ്: ദ സാക്രിഫൈസിങ് ലവ് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിൾ മിറക്കിൾ. ത്യാഗോജ്വലമായ സ്നേഹം നമ്മെ സംബന്ധിച്ച് അസാധ്യമായ ഒരു അത്ഭുതം എന്ന് വിശേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദ സാക്രിഫൈസിങ് ലവ് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിൾ മിറക്കിൾ, ബട്ട് ഇറ്റ് ഈസ് എ ഡിവൈൻ ഇന്റർവെൻഷൻ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അത് ശരിയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറം, നാം ഇന്നുവരെയും കാണാത്ത കാഴ്ചപ്പാടുകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മഹത്തരമായ ഒരു കടന്നുവരവാണ്. അപ്പൊ ആ മഹത്തരമായ ഒരു കടന്നുവരവിൽ നമുക്ക് ചില നല്ല 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 പെർസ്പെക്ടീവ്സ് ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനും പരിമപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് കഴിയുവാൻ ശ്രമിക്കണം. കാരണം കരയിലേക്ക് എത്തുമ്പോൾ കരയിൽ എന്തുണ്ട്? ശിഷ്യന്മാർ കരയിലേക്ക് എത്തുമ്പോൾ കരയിൽ എന്തുണ്ട്? കരയിൽ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. കരയിൽ ഉദ്ധിതനായ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ കയ്യിൽ അപ്പവും മീനുമുണ്ട് എന്നാണ് നാം വായിക്കുന്നത്. നമുക്കറിയാം പഴയ നിയമ പശ്ചാത്തലത്തിൽ പീഡനങ്ങളുടെ നടുവിൽ ആദിമ ക്രൈസ്തവ സഭ മൗനമായി സുവിശേഷത്തെ പ്രചരിപ്പിച്ചപ്പോൾ ക്രൈസ്തവ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ കുറിക്കുവാൻ ഉപയോഗിച്ച വലിയ പ്രതീകങ്ങളിലൊന്നാണ് മീൻ. ഇക്തൂസ് എന്ന പദം നമുക്കൊക്കെ പരിചിതമാണ്. മീനുണ്ട്, അപ്പൊ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിന്റെ കരങ്ങളിൽ മീനുമുണ്ട്, ക്രിസ്തു മൊത്തമായി അവിടെയുണ്ട്, അവനുണ്ട്, അവന്റെ കൂതാശകളുണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ ദൃഢീകരിക്കുവാനും നവീകരിക്കുവാൻ അത് ശക്തമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയായി നാം ഏറ്റെടുക്കേണ്ടത്. കാഴ്ചപ്പാടുകളില്ലാതെ, സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഉന്നതമായ ബോധ്യങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന കോണം കഴിക്കും. നമ്മുടെ കരയിൽ നമ്മുടെ രക്ഷിതാവുണ്ട് എന്ന ബോധ്യം, അവന്റെ അടുക്കിലേക്ക് നമുക്ക് ബലം പ്രാപിച്ചവർക്കായി, ശക്തി പ്രാപിച്ചവരായി, കരുത്ത് പ്രാപിച്ചവരായി ഒക്കെ എത്തുവാൻ കഴിയുന്നത് ഈ ഈസ്റ്റർ ദിനത്തിന്റെ നമ്മുടെ വലിയ പുതുക്കമാണ്.
പക്ഷെ പലപ്പോഴും ദൈവത്തെ സ്വന്തം സ്പീഡിലും സ്വന്തം പദ്ധതിയിലും രൂപപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. മോശ ശ്രമിച്ചതുപോലെ മോശ ദൈവിക വിമോചനത്തിന്റെ മുമ്പ് തന്റെ സ്വന്തം നിലയിൽ ഒരു വിമോചന പ്രക്രിയ പൂർത്തീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൊട്ടാരത്തിന്റെ അകത്തോളങ്ങളിൽ തലയിൽ രാജകുമാരന്റെ കിരീടം ഉണ്ടായിരുന്നപ്പോഴും കയ്യിൽ അധികാരത്തിന്റെ വാളുണ്ടായിരുന്നപ്പോഴും മോശയ്ക്ക് തോന്നി വിമോചനം എളുപ്പമാണ്. അതുകൊണ്ട് മോശ എന്തു ചെയ്യുന്നു? കടന്നു പോകുമ്പോൾ മിസ്രീമിനും ഇസ്രായേലും തമ്മിൽ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ മിസ്രീമിനെ അടിച്ചുകൊന്ന് ഒരു വിമോചനം പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതിന് മുഴുവൻ പ്ലാനും പദ്ധതിയും എല്ലാം തയ്യാറാക്കിയത് മോശയാണ്. പക്ഷെ അവിടെ മോശയ്ക്ക് യാതൊരു വിമോചനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. മോശയ്ക്ക് കൊലപാതകി എന്ന വിളിപ്പേര് വന്നു വധിച്ചതല്ലാതെ ഒരു വിമോചനവും അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. എന്നാൽ രണ്ടാം തലത്തിൽ എരിയുന്ന മുൾപ്പടപ്പ്, ദ ബേണിംഗ് ബുഷ്, എരിയുന്ന മുൾപ്പടപ്പിന്റെ ചാരത്ത് നിന്ന് മോശയ്ക്ക് ഒരു വലിയ നിയോഗം ഉണ്ടാകുന്നുണ്ട്. ആ എരിയുന്ന മുൾപ്പടപ്പിന്റെ അടുക്കിലേക്ക് മോശം സഞ്ചരിക്കുമ്പോൾ മോശയെ പോലെ തകർക്കപ്പെട്ട ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഈ ചെയർ പ്ലെയിനിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും മോശയ്ക്ക് എത്രം തകർക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോശയുടെ ആ മനസ്സിന്റെ തകർച്ച എത്ര ആഴത്തിലുള്ളതാണ്. മോശയ്ക്ക് കിരീടം നഷ്ടപ്പെട്ടിരുന്നു, വെട്ടാരം നഷ്ടപ്പെട്ടിരുന്നു, തടിച്ച അതരങ്ങൾ ഉണ്ടായിരുന്നു, കയ്യിലാണെങ്കിൽ ഒടിയുന്ന ഒരു വടി മാത്രം ആയുധമായി ഉണ്ടായിരുന്നു. ഇത്രയേറെ പരിമിതിയുള്ള മനുഷ്യൻ ആരിലാണുള്ളത്? ആ പരിമിതിയുള്ള മനുഷ്യനെ അവന്റെ പരിമിതികൾ ഒന്നും മാറ്റാതെ ഇസ്രായേലിന്റെ വിമോചകനായി അഭിഷേകം ചെയ്യുകയല്ലേ? എന്നായിരുന്നെങ്കിൽ നാം പറഞ്ഞേനെ ആദ്യം എന്റെ പരിമിതികൾക്ക് ഉത്തരം, ആദ്യം ഉത്തരം എന്റെ പരിമിതിക്കല്ലേ, രണ്ടാമത്തെ ഉത്തരമല്ലേ ഉള്ളോ സമൂഹത്തിന്റെ പരിമിതിക്ക്? പക്ഷെ ദൈവം മോശയുടെ പരിമിതി, കയ്യിലിരിക്കുന്ന ഒടിയുന്ന വടി പോലും മാറ്റിക്കൊടുക്കാതെ ഒരു വലിയ വിമോചന പ്രക്രിയക്കായി മോശയെ അഭിഷേകം ചെയ്യുക. അത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവ നിയോഗങ്ങളുടെ ഭാഗമാണ്. സ്വന്തം പ്ലാനിലും പദ്ധതിയിലും മോശ ഒരു വിമോചനത്തിന്റെ എല്ലാ ഫോർമുലകളും തയ്യാറാക്കിയെങ്കിലും അത് കൊലപാതകി എന്ന വെളിപ്പേരിൽ അവശേഷിക്കുമ്പോൾ ഇവിടെ ഇതാ ദൈവിക പ്ലാനിലും ദൈവിക പദ്ധതിയിലും മോശ ഒരു വിമോചനത്തിന്റെ പ്രക്രിയകൾ തിരിച്ചെടുക്കുമ്പോൾ ഒടിയുന്ന വടി. മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടു, ഇത് ജനം വിശ്വസിക്കാൻ എന്ത് ചെയ്യണം? ദൈവം പറയുന്നുണ്ട്, മോശ നിന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിടണം, കയ്യിലിരിക്കുന്ന വടി താഴെയിടണം, അത് സർപ്പമായി മാറുന്ന സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ അനന്ത സാധ്യതകളുള്ള വടികൾ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് സഭയാകാം, കുർബാനയാകാം, കൂതാശകളാകാം, നോമ്പായിരുന്നേക്കാം, ഇങ്ങനെ പല പല സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നമ്മൾ കണ്ടെത്തി കരയിൽ അവനുണ്ട്, കരയിൽ അവനുണ്ട്, അവന്റെ കയ്യിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്. ഈസ് നോട്ട് ഇൻ ദ ഷോ, ഈസ് നോട്ട് ഇൻ ദ ടോംബ്. അവൻ കല്ലറകളിലല്ല, അവൻ കരയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകളെ ശക്തീകരിക്കേണ്ടത്. അല്ല, പനി മുതൽ ക്യാൻസർ വരെയുള്ള വിവിധ രോഗങ്ങൾ നമ്മെ അലട്ടുമ്പോൾ അവൻ എവിടെ, അവൻ ഒരിടത്തുമില്ല എന്ന് വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? ഈസ് ഓൺ ദ ഷോർ, ഡെഫിനറ്റ്ലി ഈസ് ഓൺ ദ ഷോർ. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായി അവൻ കരയിൽ നിൽക്കുന്നുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അത് കർത്താവുന്നു, ഈസ് ദ ലോർഡ് എന്ന് ഉള്ള വിശ്വാസ പ്രഖ്യാപനം നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതരും പ്രിയപ്പെട്ടവരുമായുള്ളവരെ, നാം ഒരു വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്ന് ആരംഭിക്കുന്നത് നാം ഈസ്റ്ററിന് ശുശ്രൂഷയിൽ അത് ചെയ്തു, അവൻ വാസ്തവമായും ഖബറിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയും, ഇറ്റ്സ് റിയലി റിസറക്റ്റഡ് ഫ്രം ദ ടോംബ്. ആ വിശ്വാസ പ്രഖ്യാപനം ഒരു ഒരു നിമിഷത്തിലേക്കുള്ളതല്ലല്ലോ, ഇനിയും ജീവിതങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള വലിയ ആവേശമാണ് ആ വിശ്വാസ പ്രഖ്യാപനം. ആ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ വേണം. ദ ഫെയ്ത്ത് വിത്ത് ഡീപ് കൺവിക്ഷൻസ്, ദ ഫെയ്ത്ത് വിത്ത് ഡീപ് പെർസ്പെക്റ്റീവ്സ്, ശക്തമായ കാഴ്ചപ്പാടുകളിലൂടെ ശക്തമായ ബോധ്യങ്ങളിലൂടെ നിലനിൽക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ക്രൈസ്തവ ശുശ്രൂഷയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അങ്ങനെ നിലനിൽക്കുവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രയർ സർവീസിലൂടെ ഞങ്ങളെല്ലാവരെയും അവിടും കൂട്ടായ്മ ആചരിപ്പാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരത്തിനായി പ്രിയപ്പെട്ട രാജേഷ് അച്ഛനുൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചു.
വളരെ അനുഗ്രഹീതമായ ഒരു ജ്ഞാനം സ്ഥാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ ആ ഒരു ഉദ്യമത്തിന് കുനിഞ്ഞ പ്രിയപ്പെട്ട അച്ഛനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കേട്ടിരുന്ന നമുക്കൊക്കെ അറിയാം വളരെ അർത്ഥവത്തായിട്ടുള്ളതും വളരെ റെലവൻ്റ് ആയിട്ടുമുള്ള ആശയങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുകൂടിയുള്ള നമ്മുടെ സമീപനം എന്താണെന്നുള്ള ഒരു, അല്ലെങ്കിൽ നമ്മുടെ എത്രമാത്രം മാനസികമായിട്ട് ആ പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അച്ഛൻ ഈ ഒരു വലിയ ആശയത്തെ കൂടി നമുക്ക് പ്രധാനമായിട്ട് ചുരുന്നത് എന്ന ഒരു വിചിന്തനം. തീർച്ചയായിട്ടും ഓരോ പുനരുത്ഥാനത്തിന്റെ പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും പുനരുത്ഥാനത്തിന്റെ തീവ്രത ഹൃദയത്തിൽ ദൈവം കൊളുത്തി വെച്ച ആ ഒരു തിരി, ഓരോ ആഘോഷങ്ങളും അണയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണോ അതോ ആഘോഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് അണഞ്ഞ് വീണ്ടും ആഘോഷങ്ങളുടെ ആവേശമായിട്ട് മാത്രം പരിലസിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് മുമ്പിൽ വെച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോട് ചിന്തിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. എല്ലാ മനുഷ്യന്റെയും വിശ്വാസം അല്ലെ, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിന്റെ പ്രത്യാശ ഒരു പുനരുത്ഥാനത്തില്ല. കാരണം എന്റെ ജീവന് അപ്പുറം നിലനിൽക്കുന്ന ഒരു ജീവനോ എനിക്കുണ്ടെന്നുള്ളൊരു ശക്തമായ ഒരു ബോധ്യമാണ് ഈ ലോകത്തിൽ ധൈര്യത്തോടെ ജീവിക്കാൻ തക്കവണ്ണം എന്നെ നിങ്ങളൊന്ന് പ്രേരിപ്പിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തിന്റെ വെളിയിലേക്കാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള ഒരു മനസ്സിന്റെ ആഴം നമുക്ക് ലഭിക്കണം, അറിവിന്റെ ആഴം നമുക്ക് ലഭിക്കണമെന്ന് ഈ ധ്യാനത്തിൽ കൂടി നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ ഈ വലിയ വലിയ വാക്കുകളൊക്കെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുറന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ഞാൻ പതിവ് പോലെ ഉറപ്പിക്കാറുള്ളത് പോലെ തന്നെ നമ്മൾ ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ പേരുകൾ സൂക്ഷിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴൊക്കെ ഈ രോഗിയുടെ അവസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. പേരുകൾ വൃത്തിയായിട്ട് വായിക്കുന്നു. ജോൺ, ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ സണ്ണി, ആലീസ്, രാജി. ഞാൻ കഴിഞ്ഞ ആഴ്ച രാജിയുടെ രോഗപോലെ വളരെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടി, അതായത് ഒരു സാധ്യതയില്ലാത്ത തലത്തിലായിരുന്നു ഡോക്ടർമാരുടെ സംസാരം. പക്ഷേ എല്ലാവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയോട് മാത്രമാണ് രാജി അല്പം ആശ്വാസമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി മരിച്ചു പോകുന്നൊരു സ്റ്റേജിൽ നിന്നൊക്കെ അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോളി, രൂബൻ, ഡാനിയൽ, ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, മിനി, മാത്യു എബ്രഹാം, എബ്രഹാം ജോസഫ്, ടി വൈ മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, സണ്ണി, അലസ്, ജിസ്മ, സജീവ്, രണ്ട് മൂന്ന് ഹൈന്ദവ സഹോദരങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുണ്ട്, രേഖ, രാധ, ഗീത, സജ്ജ, അബിൻ, എൽദോസ്, ആരവൻ. പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഏതെങ്കിലും തീവ്രതയിൽ കൂടി രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുടെ തുറക്കാം. എന്റെ ശുശ്രൂഷ ആരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ബോസ്റ്റണിലും മരണപ്പെട്ട 16 വയസ്സുള്ള പെൺകുട്ടിയുടെ, ആഷ്ലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ തക്കവണ്ണം ദിവസം ഇത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും തീവ്രമായ ദുഃഖത്തിൽ കൂടി ഈ മകളുടെ ദേഹവിയോഗത്തിൽ കഴിഞ്ഞ് പ്രയാസത്തിൽ കഴിഞ്ഞു പോകുന്ന മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഫലം അനുഗ്രഹകരമാക്കി തീർത്ത ദൈവത്തോട് നന്ദി അർപ്പിക്കാം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പേരുകൾ സമർപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അദൃശ്യമായ കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. അടിയങ്ങൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അദൃശ്യമായ കരങ്ങൾ ഉയർത്തി ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ, സൗഖ്യപാതയിലേക്ക് നയിക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കാതോലിക്ക ബാബാതിരമനസിനെയും മക്സിമിയ തിരുമേനിമാരെയും വൈദിക ശ്രേഷ്ഠരെയും സഭാ ശുശ്രൂഷകരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട ദൈവവചനം അത് കർത്താവാകുന്നു. ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, രോഗത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ, മരണ താഴ്വരയിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുമോ? കർത്താവിനെ കണ്ടിരിക്കുന്നു. അത് കർത്താവാകുന്നു. പലപ്പോഴും അരക്ഷിതമായ മേഖലയിൽ കൂടിയാണ് നമ്മുടെ ജീവിതയാത്ര. പല പ്രതിസന്ധികൾ, പല ആപത്ഘട്ടങ്ങൾ, അവിടെയൊക്കെയും ധീരതയോടെ സാക്ഷി നിർവഹണം നിർവഹിക്കുവാൻ കഴിയണം. അത് കർത്താവാകുന്നു എന്നുള്ള ജീവിതം നമുക്ക് തിരിച്ചറിയുവാൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് അരക്ഷിതമാകുന്ന ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് സിറിയയിൽ നടന്ന ബോംബാക്രമണം, അഫ്ഗാനിസ്ഥാനിൽ നടന്ന ബോംബാക്രമണം. ലോകം ഭീതിയുടെ മുന്നിലാണ്. ഏത് നിമിഷവും നോർത്ത് കൊറിയയിൽ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ മൂന്നാം ലോകമഹായുദ്ധം എന്ന് പേരിട്ടിരിക്കുകയാണ്. WW3 എന്നാണ് അതിനെക്കുറിച്ച് സൂചന നൽകുന്നത്. ഇനിയൊരു ലോക യുദ്ധം നമുക്ക് ആവശ്യമാണോ? ഭരണകർത്താക്കൾക്ക് നീതിബോധം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യനെയും പ്രകൃതിയെയും നശിപ്പിക്കുന്ന യുദ്ധം ഉദലത്തിലുണ്ടാകരുത്. ദൈവമേ, എല്ലാ ഭരണകർത്താക്കളെയും നീതിബോധത്തിൽ നിറയ്ക്കണമേ. സമാധാനവും ശാന്തിയും നൽകണമേ. അത് കർത്താവാകുന്നെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഭയരഹിതമായ ജീവിതവും സമാധാനവും സ്നേഹവുമൊക്കെ നമ്മുടെ ഇടങ്ങളിൽ വസിക്കുന്നത്. ഈ ആരാധനയിൽ പങ്കുചേരുന്ന, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ചർച്ചനേറ്റവനായ യേശു പ്രദാനം ചെയ്യുന്ന ഭയരഹിതമായ സമാധാനം നിറഞ്ഞ സ്നേഹ സമ്പൂർണമായ ജീവിതക്രമം രൂപപ്പെടുത്തുവാൻ സഹായിക്കട്ടെ. പേരിൽ ഓർത്ത എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സങ്കടങ്ങൾ കൂടി കഴിഞ്ഞു കടന്നു പോകുന്നവർക്ക് കർത്താവ് ആശ്വാസദായകനായി തീരട്ടെ. വീണ്ടും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ ചൊരിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ദൃശ്യമായ അനുഗ്രഹങ്ങൾ, ഫലപ്രസാദങ്ങൾ, കൃപയുടെ നീർച്ചാലുകൾ, അനസൂതം, അനവരതം ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്കുണ്ടാകട്ടെ. എല്ലാ രോഗികളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. അരേ ഭർത്താക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് വാഴ്ത്തട്ടെ. നീതിബോധത്തിലും സഭാസ്നേഹത്തിലും സത്യവിശ്വാസത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും പുതിയ തലമുറ വളർന്നു വരുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ. ദൈവദിനം പങ്കിട്ട വന്നി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കർത്താവാകുന്നുവെന്ന് എപ്പോഴും എപ്പോഴും തിരിച്ചറിയുവാൻ ശുശ്രൂഷ മുഖാന്തിരമാക്കി തീർക്കട്ടെ. ഖുശും ഉത്ഥാനവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റനായ യേശു, ഒരുപാടുകൾ പങ്കുവെക്കുന്ന യേശു, യേശുവിന്റെ സാന്നിധ്യം നമ്മിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. ബുദ്ധിമില്ലാത്ത വിശ്വാസം നമ്മൾ ഉണ്ടാകരുത്. യേശുവിലുള്ള വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ അതിശക്തമായി വളർത്തിക്കൊണ്ടുവരണം. ജീവൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുറവുകളെ ആദരിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ ജീവൻ തമ്പുരാൻ ക്ഷമിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കേരുന്ന എല്ലാ ഭിഷിച്ചരെയും സഭാവിശ്വാസികളെയും ഇത് സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല നാളുകൾ ജീവൻ തമ്പുരാൻ നൽകട്ടെ. ഭൂമിയിൽ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിലുണ്ടാകട്ടെ. ഓർക്കരുത്, വിലയ്ക്കുന്നവർ ക്ഷമിക്കണമേ, കുട്ടികളെ പരിഹരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ.
ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധവാട് സംബന്ധമാക്കും നാമയുടെ മേൽ. നമ്മൾ കേട്ട വചനത്തിന് മേല് വചനം സംസാരിച്ചവരുടെ ഈ പ്രതിനിധികൾ സംബന്ധിച്ച എത്താർപ്പെട്ടവരുടെ മേൽ, പോർത്ത് പ്രാവശ്യം എല്ലാ രോഗിയുടെ മേൽ ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിക്കൊണ്ടാകട്ടെ.
ആമേൻ. അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായ ഒരു ധ്യാനം നമുക്ക് തിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട സജി അമേലച്ചനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള താമസം, മറ്റു ശുശ്രൂഷകളൊക്കെ ധന്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാന്നിധ്യങ്ങളുടെ നിറച്ച ഗുരുനാഥനോടായിരിക്കുന്ന പ്രിയപ്പെട്ട കരിങ്ങാട്ടിലച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട റോയി അച്ഛൻ, അതുപോലെ ഐസക്കച്ഛൻ, ഫിലിപ്പോസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠയും വീണ്ടും ഓർക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരുണനേരെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ ധാരാളം ജനങ്ങളെ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ അസിസ്റ്റേറ്റ് മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ എന്നിവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുഗ്രഹീതമായി ഫണ്ട് ആശംസകൾ. അതോടൊപ്പം തന്നെ കൃഷ്ണയുടെ മധ്യസ്ഥ പെരുന്നാൾ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ആ പിതാവിന് മധ്യ സഭയ്ക്കും വിശ്വാസികൾക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.